തേജിന് അടുത്തത് വിദ്യയും അവിദ്യയും. വിദ്യ എന്നാൽ ഇന്ദ്രജാലവും ശ്വാസം നിയന്ത്രിച്ച് ഉയരത്തിൽ ചാടലും നീളത്തിൽ പറക്കലും മാത്രമല്ല ലോകത്തെ കുറിച്ച് അറിവ് നേടലാണ്. 5000 കൊല്ലം മുൻപ് നമ്മുടെ ആദിമൻ എവിടെ നിന്നിരുന്നോ അതേ സ്ഥലത്ത് അതേപടി നമ്മളും നിൽക്കുന്നു. നമ്മൾ വാനരത്തെ പൂജിക്കുന്നു, വാനരത്തിൽ നിന്നുണ്ടായവരാണ് നമ്മളെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നമ്മൾ വാനരന്മാരല്ല, അതുറപ്പല്ലേ? നമ്മളും വാനരങ്ങളും തമ്മിൽ എന്ത് സാമ്യമാണുള്ളത്? വാനരങ്ങൾക്ക് ഭാഷയുണ്ടോ? അവർ നഗരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അവർക്ക് വയലുകളുണ്ടോ? അവർ വഴികൾ വെട്ടുകയും വീടുകളുടെ അകം അലങ്കരിക്കുകയും ചെയ്യുന്നുണ്ടോ? നമ്മൾ പാടുന്നു, ചിത്രം വരയ്ക്കുന്നു, വസ്ത്രം നെയ്യുന്നു, അടുപ്പ് കൂട്ടി തീ കത്തിച്ച് പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നു, ചിന്തകളിൽ വാണിഭം നടക്കുന്നു, രാജ്യം ഭരിക്കുന്ന ചന്തകളിൽ വാണിഭം നടക്കുന്നു. രാജ്യം ഭരിക്കുന്ന രാജാവും മന്ത്രിമാരും നമുക്കുണ്ട്. നമുക്ക് നിയമങ്ങളുണ്ട്. നാം ജീവിക്കുന്നത് നിയമങ്ങൾക്ക് കീഴടങ്ങിയിട്ടാണ്. ഋഷന്മാരെ പറ്റിയും എനിക്കിത് തന്നെയാണ് പറയാനുള്ളത്. അവരും കരടികളും തമ്മിൽ എന്തു സാമ്യം? എന്നിട്ടും കരടിയെ പൂജിക്കുന്നവർക്ക് കരടിയുടെ ജീവിതം മതിയെന്ന് കരുതരുത്. സത്യത്തെയല്ല സങ്കല്പത്തെയാണ് നമ്മൾ കൊണ്ടാടുന്നത്. എന്താണ് സത്യം? വിസ്മയഭരിതനായ ചെറുപ്പക്കാർ മാരുതിയോട് ചോദിച്ചു. അത് അന്വേഷിക്കുന്നതിനെയാണ് വിദ്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗുഹയുടെ ഭിത്തികളിൽ സ്വയമൂലാദികളുടെ പടം വരച്ചാൽ അല്ലെങ്കിൽ മരമോ വള്ളിയോ വരച്ചാൽ കായികനികൾ സമൃദ്ധിയായി കിട്ടുമെന്ന് നാം വിശ്വസിക്കുന്നു. ഇത് സത്യമല്ല. സത്യം എന്താണ്? പ്രകൃതിയിലേക്ക് നോക്കൂ. നല്ല വെയിലും നല്ല മഴയും കിട്ടുമ്പോൾ, കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ കായികനികൾ സമൃദ്ധമായി ഉണ്ടാകുന്നു. മഴ കിട്ടാതിരുന്നാൽ കാട് കരിയും, മഴ അധികമായാൽ കാട് നശിക്കും, സൂര്യനില്ലെങ്കിൽ സകല ജരാചരങ്ങളും നശിക്കും. ഇരുണ്ട് മരണം പോലെ മ്ലാനമായ ഭൂമുഖത്ത് വാസം അസാധ്യമാവും. മഴ പെയ്യുന്നത് വാനരത്തെ പൂജിക്കുന്നത് കൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. സത്യം എന്താണ്? വേനൽക്കാലത്ത് കുളങ്ങളിൽ നിന്ന് ആവി ഉയരുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. സൂര്യരശ്മികൾ ഭൂമിയിൽ നിന്ന് ജലം വലിച്ചെടുത്ത് സൂര്യമണ്ഡലത്തിൽ എത്തിനിൽക്കുകയാണ്. സൂര്യൻ ജലത്തെ മേഘങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഗർഭത്തിലെ ശിശുവിനെ പോലെ ഈ ജലം വളരും, വലുതാവും, നിറം കരിനീലയാകും. കാലമെടുക്കുമ്പോൾ മേഘം പിളർന്ന് മഴയായി ഭൂമിയിൽ വീഴുകയും ചെയ്യും. ചെറുപ്പക്കാർ ആവേശഭരിതരായി. സത്യം, സത്യം, അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. വാലിക്ക് പോലും നിഷേധിക്കാനാവാത്ത ഈ സത്യത്തെ അവർ പ്രകൃതിയിൽ തേടിക്കൊണ്ടിരുന്നു. പ്രപഞ്ച സത്യം എന്തെന്ന് അന്വേഷിക്കുന്നത് ജീവിതവ്രതമാക്കിയിട്ടുള്ള മനുഷ്യർ ഈ ലോകത്ത് അനവധിയുണ്ട്. അവരുടെ അറിവുകൾ എന്നെ വിസ്മയപ്പെടുത്തിയിട്ടുമുണ്ട്. കിഷ്കിന്ത മാത്രമല്ല ഉലകം, ആര്യാവർത്തനം ഈ അറിവുകളിൽ സമ്പന്നമാണ്. വേദങ്ങൾ അറിവിന്റെ ഉറവിടങ്ങളാണ്. എല്ലാ സംശയങ്ങൾക്കും വേദങ്ങളിൽ ഉത്തരമുണ്ട്. കേൾക്കും തോറും വളരുന്ന അത്ഭുതത്തിന് അടിമകളായി യുവാക്കൾ മാരുതിയുടെ പിന്നാലെ കൂടി. വിദ്യ എന്നാൽ ഇന്ദ്രജാലമല്ലെന്നുള്ള അറിവ് അതുവരെയുള്ളതിനെയൊക്കെ നിഷേധിക്കലായിരുന്നു. കിഷ്കിന്തത്തിലെ കുട്ടികൾ ചെറുപ്പം തൊട്ടേ ഇന്ദ്രജാലവും മുഷ്ടിയുദ്ധവും അഭ്യസിച്ചിരുന്നു. ശ്വാസം നിയന്ത്രിച്ച് മെയിനെ വഴക്കിയെടുക്കാൻ അവർക്ക് പരിശീലനം കിട്ടിയിരുന്നു. അമ്പരപ്പിക്കുന്ന ഉയരത്തിൽ ചാടുക, ഗതിവേഗം കൊണ്ട് വിസ്മയിപ്പിക്കുക, ഒരു പറവയെ പോലെ അനായാസമായി വായുവിൽ നിൽക്കുക, നിലനിൽപ്പിൽ മാഞ്ഞു പോകുന്ന ജാല വിദ്യ കാട്ടുക, ഇതിലൊക്കെ പ്രാവീണ്യം നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. കൃഷിയും വസ്ത്രനെയ്ത്തും അവർ പഠിച്ചിരുന്നു. പക്ഷേ മാരുതി പറഞ്ഞ അറിവിന്റെ വെളിച്ചത്തിൽ സ്വന്തം അറിവുകൾ ഒന്നുമല്ലെന്ന തിരിച്ചറിവ് അവർക്കുണ്ടായി. അയാളുടെ പിന്തുടരുക അവർക്ക് ആവേശമായി. അറിവിനെ ബഹുമാനിച്ചവർക്ക് അറിവാണ് ശരിയെന്ന് തോന്നി. വാലിക്കെന്നത് ശരിയോ? വാലിയെ കൊന്നത് ശരിയോ എന്ന് അവരുടെ സംശയങ്ങൾക്കും മാരുതിയുടെ പക്കൽ മറുപടി ഉണ്ടായിരുന്നു. പുതിയ ചെടികൾക്ക് വേണ്ടി പഴയ ചെടികളെ ചിലപ്പോൾ കൊള്ളേണ്ടി വരും. വാലി ചെയ്തത് ശരിയല്ലെന്നാണോ? അവർ ചോദിച്ചു. കാലഹരണപ്പെട്ട ഒരു ചെടിയാണ് വാലി. കാലഹരണപ്പെട്ട ചെടികൾ തിന്മകളാണ്. തിന്മയെ കൊല്ലുകയാണ് രാമൻ ചെയ്തത്. വാലി തിന്മയാണെന്ന് സമ്മതിക്കാൻ യുവാക്കൾ തയ്യാറായില്ല. വാലിക്ക് പുതിയ അറിവില്ലായിരിക്കാം. അയാൾ ഗോത്രം നീതികളുടെ നടത്തത്തിൽ കടുംപിടുത്തക്കാരനായിരിക്കാം. എന്നാൽ കിഷ്കിന്തം നിർമ്മിച്ചിരുന്നത് വാലി തിന്മയല്ല. ആസന മരണനായ വാലിയുടെ അരികിൽ കണ്ണീരൊഴിച്ചുകൊണ്ട് നിന്ന് അവരെ ആശ്വസിപ്പിക്കാൻ മാരുതി ശ്രമിച്ചിരുന്നു. തത്വചിന്ത കൊണ്ട് പൊറപ്പിക്കാവുന്ന ദുഃഖമോ നഷ്ടമോ ആയിരുന്നില്ല അവർക്ക് വാലിയുടെ നഷ്ടം. ശരീരം ജീർണമാണ്. ഏതൊരുവന്റെയും ഏതൊരുവരുടെയും അവസ്ഥ അതുതന്നെ. അതായിരിക്കെ മരിക്കാനുള്ളവർ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നതെന്തിന്? നീർബോള പോലെ അസ്ഥിരമായ ജീവിതത്തിൽ ആരെ കുറിച്ച് വ്യസനിക്കണം? മാരുതിയുടെ ആശ്വാസ വാക്കുകൾക്കും ഈതെ കേട്ട് താരയുടെ നിലവിളികൾ. നിഴികൾ മേലോട്ട് മറിഞ്ഞ് മരണാസന്നതയാൽ മുഖം വികൃതമായി. രക്തപ്രവാഹം നിലച്ച് കെട്ടുപോകാൻ തുടങ്ങുന്ന വാലിയെ വിളിച്ച് അവർ അലമുറയിട്ടു. ജീവനെ, എന്തിനാണ് ഞങ്ങളെ വിട്ടുപോകുന്നത്? ആരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്? ഏറെ ലാളിച്ചു വളർത്തിയ മകന്റെ കണ്ണുനീർ കാണുന്നില്ലേ? അവന്റെ രക്ഷ ഈ ആരുടെ കയ്യിലാണ്? ക്രോധം മൂർജിച്ച് കണ്ണു കാണാതെ നടക്കുന്ന സുഗ്രീവന്റെ കയ്യിലോ? അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞ് നാഥനില്ലാത്ത ഈ രാജ്യത്ത് ഏറ്റവും അരക്ഷിതനായിട്ടുള്ളത് പ്രിയപ്പെട്ട മകനാണെന്നറിയുന്നില്ലേ? എളയത്തിന്റെ കയ്യിൽ അവന്റെ അവസ്ഥ ഇനി എന്താവും? എന്താണ് കണ്ണുകൾ മറിഞ്ഞു പോകുന്നത്? എന്താണ് മുഖം കോടിയിരിക്കുന്നത്? എത്ര വലിയ വേദനയാണ് സ്വയം അനുഭവിക്കുന്നത്? അസമയ സൂര്യനെന്നോണം എന്താണ് ശോഭ കെട്ടുപോകുന്നത്? അംഗതൻ മാത്രമല്ല, തങ്ങൾ ഓരോരുത്തരും അനാഥരായെന്ന തോന്നലാണ് അന്ന് കിഷ്കിന്ധത്തിലെ യുവാക്കൾക്കുണ്ടായത്. അവർ സുഗ്രീവനെ ദുഷിച്ചു. സ്ഥിതിഗതികൾ വഷളാകാൻ തുടങ്ങി. മാരുതി യഥാസമയം ഇടപെട്ടു. ജനങ്ങളുടെ കടുത്ത ദുഃഖത്തിന്റെയും സഹതാപത്തിന്റെയും വേലിയേറ്റത്തിൽ സുഗ്രീവന്റെ സിംഹാസനം ഒലിച്ചു പോകുമെന്ന് ബുദ്ധിമാനായ ആ മന്ത്രി തിരിച്ചറിഞ്ഞു. അയാൾ അംഗത്തിന്റെയും കൈയും പിടിച്ച് താരയുടെ അടുത്ത് ചെന്നു. കണ്ണുകൾ കലങ്ങിയതും വാക്കുകൾ ഇടറിയും പറഞ്ഞു. ദേഹികളുടെ പിറപ്പും മരിപ്പും ഇങ്ങനെ വ്യവസ്ഥയില്ലാത്തതാണ്. ദുഃഖിച്ചിട്ട് കാര്യമില്ല. നിന്റെ പുത്രൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവനെ ഗുണകരമായി ചിന്തിക്കുക. അനാഥമായ ഈ രാജ്യവും ജനങ്ങളും മകൻ അംഗദനും നിന്നെ തന്നെ ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ അംഗദനെ രാജാവായി അഭിഷേകം ചെയ്യുക. അവൻ സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിക്കുന്നത് കാണുമ്പോൾ നിന്റെ ദുഃഖം ക്ഷമിക്കും. യുവാക്കൾ പൊടുന്നനെ ആർത്തു വിളിച്ചു. അംഗദനെ രാജാവാക്കുക. കിഷ്കിന്ധത്തിന്റെ പിന്തുടർച്ച ഉറപ്പുവരുത്തുക. നീതിമാനായ വാലിയുടെ പിന്തുടർച്ചയായി അംഗദൻ സിംഹാസനത്തിലിരിക്കുന്നതോർത്ത് ആഹ്ലാദിച്ചവരായിരുന്നു അത്. ഇലകളും മരച്ചില്ലകളും ഉയർത്തിക്കാട്ടി അവർ സ്നേഹം പ്രകടിപ്പിച്ചു. അംഗദൻ എന്ന പേര് ശക്തമായൊരു കാറ്റുപോലെ ജനങ്ങളെ ഉലച്ചുകൊണ്ടിരുന്നു. ജനങ്ങൾ പലവിധത്തിൽ ചിന്തിക്കുന്നവരാണെന്ന് താരയ്ക്കറിയാം. വാലിക്കെതിരെ മാരുതിയുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും സ്വീകരിച്ചവർ അതിലുണ്ട്. സുഗ്രീവൻ വാലിയെ കൊല്ലേണ്ടത് തന്നെയായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ജ്യേഷ്ഠനാൽ ആട്ടിയോടിക്കപ്പെട്ടവൻ എന്ന സഹതാപം സുഗ്രീവനോട് തോന്നുന്നവരുമുണ്ട്. സുഗ്രീവൻ രാജാവാകുന്നതോടെ സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്ന് ആശിക്കുന്നവരുമുണ്ട്. രാമനുമായി സുഗ്രീവൻ ഉണ്ടാക്കിയ ഉടമ്പടി വാലിയെ കൊന്ന് രാജൻ സുഗ്രീവന് കൊടുക്കുക എന്നതാണ്. സുഗ്രീവനോട് ആലോചിക്കുകയാവില്ല ജനങ്ങൾക്കിടയിൽ വെച്ച് മാരുതി അംഗദനെ രാജാവാക്കുക എന്ന് പറഞ്ഞത്. ആ രാഷ്ട്രതന്ത്രം നല്ലപോലെ മനസ്സിലാക്കുന്നവളാണ് താര. അതുകൊണ്ട് ദുഃഖമടക്കി അവൾ പ്രതികരിച്ചു. അംഗദന്റെ അഭിഷേക കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ ഞാൻ ആളല്ല. അവന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ അവന്റെ ഇളയച്ചനുണ്ട്. സുഗ്രീവൻ തീരുമാനിക്കട്ടെ. വാലി തന്റെ അന്ത്യനിമിഷങ്ങളെ നേരിടുകയായിരുന്നു. താരയുടെ ഉചിതമായ വാക്കുകൾ അയാളെ ആശ്വസിപ്പിച്ചു. മകനെ അത്യാഹിതത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ് ബുദ്ധിമതിയായ അമ്മയുടെ വാക്കുകൾ. അയാളുടെ നോട്ടം അവളുടെ മുഖത്ത് തന്നെ ഉറച്ചു നിന്നു. എല്ലാം വിട്ടുപോവുകയാണ്. പ്രിയങ്കരമായ രാജ്യത്തെ, പ്രിയപ്പെട്ട ജനങ്ങളെ, മനസ്വിനിയായ താരയെ, ജീവന്റെ ജീവനായ മകനെ. നോട്ടം കൊണ്ട് മകനെ തന്നോട് ചേർത്ത് പിടിച്ച് ആ ധീരനായ രാജാവ് ഇടർന്ന വാക്കുകളിൽ ഇങ്ങനെ പറഞ്ഞു. സുഗ്രീവനെ അനുസരിക്കണം. അവന്റെ ശത്രുക്കളോട് കൂട്ടുകൂടരുത്. ആരോടും അധികം അടുപ്പം വേണ്ട. എന്നാൽ ആരെയും അകറ്റി നിർത്തുകയും അരുത്. എന്റെ വാത്സല്യ കൂടുതൽ കൊണ്ട് ഒരുപാട് ലാളിച്ചും എല്ലാ സ്വാതന്ത്ര്യവും തന്നും വളർത്തിയതാണ് നിന്നെ. സകല സുഖഭോഗങ്ങളും അനുഭവിച്ച് വളർന്നവനാണ് നീ. ഇനി അതുപോലൊരു സ്നേഹമോ സ്വാതന്ത്ര്യമോ സുഖമോ കിട്ടിക്കൊള്ളണമെന്നില്ല. നോക്കിയും കണ്ടും നിൽക്കണം. ഈ വാക്കുകളോടെ ഉഗ്രമൂർത്തിയായ സൂര്യൻ നിസ്സഹായനും നിരാലംബരമായി കടലിൽ താണു പോകുന്ന പോലെ മേഘൽ മേൽപോട്ട് മറിഞ്ഞ് വാലി മരണകയത്തിൽ ആഴ്ന്നുപോയി. കിഷ്കിന്ധത്തിൽ ഇരുട്ട് നിറഞ്ഞു. നിശബ്ദത അതിനെ വിഴുങ്ങി. മുളംകൂട്ടങ്ങൾ തലയാട്ടാൻ കഴിയാതെ വിറങ്ങലിച്ചു നിന്നു. മേഞ്ഞുകൊണ്ടിരുന്ന മൃഗങ്ങൾ നിശ്ചലരായി. പക്ഷികൾ പാട്ടു നിർത്തി. കിഷ്കിന്ധത്തിന്റെ കുലദൈവങ്ങളായ വാനരങ്ങൾ വ്യസനം താങ്ങാനാവാതെ മാറത്തലച്ചു. വാലിയുടെ ശിരസ് മടിയിലെടുത്തു വെച്ചുകൊണ്ട് താര മാത്രം അലമുറയിട്ടു. സുഗ്രീവൻ തീയിൽ ചാടി മരിക്കാൻ ഒരുങ്ങുകയാണെന്നൊരു വാർത്ത കേട്ടാണ് വാർത്ത പെട്ടെന്നാണ് പൗരജനങ്ങൾക്കിടയിൽ പറഞ്ഞത്. ജ്യേഷ്ഠനെ കൊണ്ട കുറ്റബോധം താങ്ങാനാവാതെ ഭ്രാന്തനെ പോലെ വിലപിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ജനങ്ങൾ എന്നെ തള്ളിക്കളയട്ടെ. അവരുടെ നല്ല വാക്കുകൾക്ക് ഇനിയൊരിക്കലും ഞാൻ അർഹനല്ല. യുവരാജ പദവിക്കും ഞാൻ അർഹനല്ല. പിന്നെങ്ങനെ ഞാൻ രാജാധികാരത്തിന് അർഹനാകും? അംഗദനെ പോലെ ഒരു മകനെ ദുഃഖിപ്പിച്ച എനിക്ക് ഈ തീയിൽ ചാടി ചാവുകയാണ് നല്ലത്. താരയുടെ കണ്ണുകൾ അയാളെ പറന്നുകൊത്തി. സുഗ്രീവ, നിനക്കിനി ആരെയും പേടിക്കാനില്ല. നിന്റെ ശത്രുവായ ജ്യേഷ്ഠൻ വധിക്കപ്പെട്ടു. രാജ്യമായിരുന്നു നിന്റെ ലക്ഷ്യം. അത് നീ നേടിക്കഴിഞ്ഞു. എന്നിട്ട് അവൾ രാമന്റെ നേരെ തിരിഞ്ഞു. വിരഹവേദന എന്തെന്ന് നല്ലപോലെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണല്ലോ താങ്കൾ. ഞാൻ കൂടെയില്ലെങ്കിൽ എന്റെ വാലിക്ക് സന്തോഷമോ സമാധാനമോ കാണില്ല. ഏതു ബാണം കൊണ്ട് താങ്കൾ എന്റെ പ്രിയപ്പെട്ടവന്റെ നെഞ്ചു പിളർത്തിയോ അതേ ബാണം കൊണ്ട് എന്നെയും കൊന്നു തരിക. വാലിയോടൊപ്പമല്ലാതെ എനിക്കും സുഖമോ സന്തോഷമോ ഉണ്ടാകില്ല. രാമൻ വളരെ അസ്വസ്ഥനായി. വിവേകിയായ ഒരു സ്ത്രീയോടാണ് മറുപടി പറയേണ്ടത്. അവളോട് പ്രവർത്തിച്ച അനീതി അവരെ തിരുത്താൻ സാധ്യമല്ലാത്തതാണ്. അവളുടെ വാക്കുകളിൽ കൃത്യതയും കർക്കശത്വവും ഉണ്ട്. നോട്ടത്തിൽ ധീരതയുണ്ട്. കണ്ണീരിന്റെ വായിലൂടെ അവൾ കാണുന്ന രാമൻ ഒളികെട്ടവനും ആയുധ ഗർവം മുഴുത്തവനും പാപമൂർത്തിയുമായിരിക്കും എന്ന അറിവ് അയാളെ ദുഃഖിതനാക്കി. തന്നെ വഞ്ചകനായും കൊലപാതകിയായും മനസ്സിലാക്കുന്ന അവളുടെ അനുഭവങ്ങളിലൂടെ ഒരു നിമിഷം ധ്യാനമഗ്നനായി രാജൻ സഞ്ചരിച്ചു. അയാൾ ദുഃഖിതനായി. എല്ലാത്തിനും കാരണം വിധിയാണ്, രാമൻ പറഞ്ഞു. വിധി നിശ്ചയിക്കുന്നു, നമ്മൾ അനുഭവിക്കുന്നു. ധർമ്മവും സ്വത്തും സുഖവും കൈവരുത്തുന്നത് വിധിയാണ്, ദുഃഖവും അപ്രകാരം തന്നെ. കരഞ്ഞതുകൊണ്ടോ അപലപിച്ചതുകൊണ്ടോ വിധിയെ ജയിക്കാനാവില്ല, വിധി തന്നെയാണ് എപ്പോഴും ജയിക്കുക. മാലിയുടെ വിധിയാണ് അയാൾ അനുഭവിച്ചത്. സകല ചരാചരങ്ങളും സ്വന്തം വിധിക്ക് കീഴടങ്ങേണ്ടവരാണ്. വിധി വിശ്വാസിയായിരുന്നില്ല താര. വിധി എന്നൊരാശയം പോലും അവൾക്ക് അജ്ഞാതമായിരുന്നു. ദുഃഖത്തിന്റെ ചാരം കൂടിയ അവളുടെ മനസ്സിൽ ചെറിയൊരു തീപ്പൊരി പോലും ഊരിപ്പെരിപ്പിച്ചെടുക്കാൻ വിധി ബലത്തിന് കഴിഞ്ഞില്ല. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് അവൾക്ക് വളരെ വ്യക്തമായിരുന്നു. ഊഹം തെറ്റിയില്ല. ആരും ആവശ്യപ്പെടാതെ, ആരോടും കൂടിയാലോചിക്കാതെ, താരയോടോ അംഗത്തിനോടോ പറയാതെ ആദ്യം ലക്ഷ്മണനും പിന്നീട് മാരുതിയും കിഷ്കിന്ധം സുഗ്രീവന്റെ അധീനതയിലായി എന്ന് പ്രഖ്യാപിച്ചു. അമ്പും വില്ലും വേണ്ടി രാമലക്ഷ്മണന്മാർ കാവൽ നിൽക്കെ വാലിയുടെ പദവി സുഗ്രീവനുള്ളതായി. രാമനാണ് അംഗദനെ യുവരാജാവാക്കാൻ സുഗ്രീവനോട് നിർദ്ദേശിച്ചത്. വാലിയെ കൊന്നതിലുള്ള പശ്ചാത്താപം കൊണ്ടാകും. അംഗദനെ കാണുമ്പോഴേക്കും കണ്ണു ചുവക്കുകയും കഴുത്ത് വിജൃംഭിക്കുകയും ചെയ്യുന്ന സുഗ്രീവനാണ് ഇപ്പോൾ താരയെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത്. സീതയെ അന്വേഷിക്കാൻ യുവരാജാവ് പോകണം എന്ന തീരുമാനത്തെ ചോദ്യം ചെയ്യാനുമാവില്ല.